2024 ഏപ്രിൽ 14 ഞായറാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ വാരാന്ത്യ കൗമുദിയുടെ 4 പേജിൽ നിന്ന് വായിക്കുന്നത് സൂണിയ. എരിയും മണലിൽ 100 കോടി പെയ്യച്ച ബ്ലെസ്സിംഗ്. പ്രതിസന്ധികളെ അതിജീവിച്ച് സ്വപ്ന സാക്ഷാത്കാരത്തിൽ ബ്ലെസ്സിംഗ്. ആർ സ്മിതാദേവി എഴുതുന്നു, പുതു ചരിത്രം രചിച്ച് യാത്രയിലാണ് ആടുജീവിതം. 9 ദിവസം കൊണ്ട് 100 കോടി ക്ലബിൽ. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പണം വാരിയ മഞ്ഞുമൽ ബോയ്സിന് 12 ദിവസം വേണ്ടി വന്നു ഈ നേട്ടം കൈവരിക്കാൻ. ലൂസിഫറിന് 12 2011 കഴിഞ്ഞ് ആടുജീവിതത്തിനും എത്താൻ സാധിച്ചുള്ളൂ. പ്രേമലുവിന് 31 ദിവസം. പ്രതിബന്ധകൾ തെളിക്കുന്ന മണലിലൂടെ ആടുജീവിതം എന്ന സിനിമയിലേക്ക് നടത്തിയ പ്രയാണത്തിനൊടുവിൽ ശാന്തമായ മുഖത്തോടെ സംവിധായകൻ ബ്ലെസ്സി. കളിമണ്ണ് കഴിഞ്ഞ് 11 വർഷത്തെ ഇടവേള ബ്ലെസ്സിയുടെ സ്വപ്ന സിനിമയായ ആടുജീവിതം പ്രേക്ഷകനുമായി നടത്തുന്ന സംവാദം 100 കോടിയും കടന്ന യാത്രയിലാണ്. 2009 ആടുജീവിതം വായിക്കുന്നത്. വായിച്ചപ്പോൾ തന്നെ ദൃശ്യസാധ്യത ബോധ്യപ്പെട്ടു. ബ്ലെസ്സി സംസാരിക്കുന്നു, യാത്രയിലെ വലിയ പ്രതിസന്ധി. 43 അധ്യായത്തിൽ സംസാരിക്കുന്ന പുസ്തകത്തിന് തിരക്കഥ ഉണ്ടാക്കുന്നതായിരുന്നു ഏറ്റവും വലിയ ഉത്തരവാദിത്തം. പുസ്തകത്തിൽ ഒരു അധ്യായത്തിൽ നിന്ന് മറ്റൊരു അധ്യായത്തിലേക്ക് യാത്ര ലളിതമാണ്. വായനക്കാരന്റെ മനസ്സാണ് കഥയെ കോർത്തെടുക്കുന്നത്. കാലങ്ങൾ മാറി വന്നാലും അതിനൊരു തുടർച്ച സംഭവിക്കുന്നത് വായനക്കാരന്റെ മനസ്സിലാണ്. അവന്റെ മനസ്സിൽ തന്നെയാണ് അതിന്റെ എഡിറ്റിംഗ് നടക്കുന്നതും. സിനിമയെ സംബന്ധിച്ച് കാഴ്ചക്കാരന് കൃത്യമായ ധാരണ ഉണ്ടാവണം. അതിനാൽ എഡിറ്റിംഗും സ്ക്രിപ്റ്റിനും ഒപ്പം സഞ്ചരിക്കണം. താരങ്ങളെ കണ്ടെത്തുക കടമ്പയായിരുന്നില്ലേ? അതായിരുന്നു രണ്ടാമത്തെ വലിയ ഉത്തരവാദിത്തം. പല ഷെഡ്യൂളുകൾ, പല നാടുകൾ, 2-3 വർഷം നീളുന്ന യാത്ര, താരമൂല്യമുള്ള ഒരു നടന് ഒരുപാട് പരിണാമങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാക്കുക എന്നത് സങ്കീർണം. അത് ഉൾക്കൊള്ളാൻ ഒരുപാട് ക്ഷമയും സമർപ്പണവും ബുദ്ധിപരമായ കാഴ്ചപ്പാട് ആവശ്യമുണ്ട്. ഇതെല്ലാം ഒത്തിണങ്ങിയ ഒരാളെ പൃഥ്വിരാജ് എന്ന നടനിൽ കണ്ടെത്താൻ കഴിഞ്ഞു. ഏറെ ഉത്സാഹത്തോടെയാണ് പൃഥ്വിരാജ് അത് ഏറ്റെടുത്തത്. പൃഥ്വിരാജിനെ പോലെ അത്യാവശ്യം സൈസുള്ള ഒരാൾ ഉണ്ടാകുന്ന പരിണാമം കാഴ്ചക്കാരന് വേഗത്തിൽ മനസ്സിലാക്കാനാവും. ചിലർ മെലിഞ്ഞ് ആയാലും കാഴ്ചയിൽ അത്ര പ്രകടമാകണമെന്നില്ല. കാസ്റ്റിംഗ് കടമ്പ അതുകൊണ്ട് തീർന്നില്ല. കാട്ടർബി, കഫീൽ ഇബ്രഹാം, ഖ്യാതിരിയെ പോലെ ദൈവിക പരിവേഷമുള്ള എന്നിവരെയൊക്കെ വേണം. കഫീലുമാരെ രണ്ടുപേരെ മസ്കറ്റിൽ നിന്നും അബുദാബിയിൽ നിന്നും അവിചാരിതമായാണ് കിട്ടിയത്. അവർ വലിയ പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകൾ ഒന്നുമല്ല. എന്നാൽ അവരെ കൃത്യമായി സിനിമയ്ക്ക് യോജിക്കുന്ന തരത്തിൽ ഉപയോഗിക്കാൻ സാധിച്ചു. നിർമ്മാതാവിനെ കണ്ടെത്തുന്നതും ക്ലേശകരമായിരുന്നു. അതായിരുന്നു പ്രധാന കടമ്പ. സിനിമ നിർമ്മിക്കാൻ തയ്യാറായ ശേഷം പലരും ഒഴിഞ്ഞുമാറി. സംഘടന പോലും സിനിമ വലിയ മുതൽമുടക്ക് എന്ന ഭയാമക നിർമ്മാതാക്കളെ പിന്തിരിപ്പിച്ചത്. ഒരു പ്രൊഡക്ഷൻ ഹൌസിന് കീഴിലെത്തി. മുംബൈയിൽ ഞാനും ക്യാമറമാനും ആർട്ട് ഡയറക്ടറും സ്ക്രിപ്റ്റ് വായിച്ചുകൊണ്ടിരിക്കെ നിർമ്മാതാവ് വിളിച്ചു പിന്മാറുകയാണെന്ന് അറിയിച്ചു. ആ സമയത്ത് എനിക്കൊന്നും തോന്നിയില്ല. പിറ്റേ ദിവസം മുതൽ എന്റെ ശബ്ദം മരവിച്ചുപോയി. 10 ദിവസത്തെ വോയിസ് റെസ്റ്റിന് ശേഷമാണ് തിരിച്ചു കിട്ടിയത്. ലൊക്കേഷൻ തേടി ഒരുപാട് അലഞ്ഞു. പല പ്രാവശ്യം യാത്രകൾ അബുദാബി, സൗദി, ഒമാൻ, ഖത്തർ, ദുബായ്, സലാല, ഷാർജ എന്നിവിടങ്ങളിലായി ലൊക്കേഷൻ തേടി പോയി. അനുകൂല മറുപടി ലഭിച്ചില്ല. ലൊക്കേഷനുകൾ ലഭിക്കാതായപ്പോഴാണ് രാജസ്ഥാനിൽ ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചത്. താർ മരുഭൂമി നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ മരുഭൂമിയാണ്. പക്ഷേ അവിടുത്തെ ആടുകളും മിഡിൽ ഈസ്റ്റിലെ ആടുകളും തമ്മിൽ വലിയ അന്തരമുണ്ട്. ആടുകളെ പുറത്തുനിന്ന് എത്തിക്കാൻ തീരുമാനിച്ചെങ്കിലും പ്രായോഗികമല്ലെന്ന് ബോധ്യപ്പെട്ടു. 2019 ജോർദാനിൽ എത്തുന്നത്. പൃഥ്വിരാജ് 35 കിലോ കുറച്ച്. 2020 മാർച്ചിൽ ഷൂട്ടിംഗ് നടക്കുമ്പോഴാണ് കോവിഡ് വ്യാപനം. ഫ്ലൈറ്റുകൾ ക്യാൻസലായി. 3 മാസം ഞങ്ങൾ അവിടെ അകപ്പെട്ടു. കോവിഡ് ഭയങ്കരമായി ഭയപ്പെടുത്തി. വൈറസ് ആദ്യം ബാധിക്കാനിടയുള്ളത് അമിതമായി ശരീരഭാരം കുറച്ച് ആളിനെ ആകുമല്ലോ. ഷൂട്ടിംഗ് മുടങ്ങി വീണ്ടും തുടങ്ങേണ്ടി വന്നാൽ അദ്ദേഹത്തെ പഴയ സ്ഥിതിയിലാക്കുന്നതും വെല്ലുവിളിയാണ്. 2022 വീണ്ടും ഷൂട്ടിംഗിന് പുറപ്പെട്ടു. അൾജീരിയയിലും തലസ്ഥാനമായ അൾജേസിയയിലും സഹാറ മരുഭൂമിയുടെ മധ്യഭാഗത്ത് ഷൂട്ടിംഗ് ആരംഭിക്കുകയും വീണ്ടും ജോർദാനിലെത്തി പൂർത്തിയാക്കുകയുമായിരുന്നു. എപ്പോഴാണ് പ്രതിസന്ധികൾ അവസാനിച്ചത്? മാർച്ച് 28 ആടുജീവിതം തിയേറ്ററിൽ എത്തിയപ്പോഴാണ് പ്രതിസന്ധി അവസാനിച്ചതെന്ന് പറയാനായത്. ലോകമെമ്പാടും പ്രേക്ഷകർ സിനിമയെ സ്വീകരിച്ചു.